ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വിനോദസഞ്ചാര മേഖലയെ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പരിഗണിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വനമഹോത്സവത്തിന്റെ സംസ്ഥാനതല സമാപന സമ്മേളനം മന്ത്രി എ കെ ശശീന്ദ്രൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വിലയിരുത്തിയുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ അന്തിമ തീരുമാനം പഠനശേഷമെന്ന് മന്ത്രി സജി ചെറിയാൻ. T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിംബാബ്വെയെ നേരിടും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ മോസ്കോയിലെത്തുന്ന പ്രധാനമന്ത്രി 22-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ റഷ്യ സന്ദർശനം. തുടർന്ന് ചൊവ്വാഴ്ച പ്രധാനമന്ത്രി ഓസ്ട്രിയയിലെത്തും. 41 വർഷത്തിനുശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത്. ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻഡർ ബെല്ലനുമായും ചാൻസലർ നെഹാമറുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളിലെയും വ്യവസായ പ്രമുഖരുമായും ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 22 മുതൽ ആരംഭിക്കും. ഓഗസ്റ്റ് 12 വരെ സമ്മേളനം തുടരുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സമൂഹമാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. 2024-25 കേന്ദ്ര ബജറ്റ് ജൂലൈ 23 ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അഷ്ടമുടിക്കായലിൽ വിനോദസഞ്ചാരത്തിനെത്തിയ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും കുടുംബവും കൊല്ലത്തുനിന്ന് മടങ്ങി. ഉപരാഷ്ട്രപതിയെയും കുടുംബത്തെയും യാത്രയാക്കാൻ 100 കണക്കിന് ജനങ്ങൾ അശ്രമ മൈതാനത്ത് തടിച്ചുകൂടി. ജില്ലാ കലക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ തുടങ്ങിയ ഉദ്യോഗസ്ഥരും ഉപരാഷ്ട്രപതിയെ യാത്രയാക്കാൻ എത്തിയിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം ഡൽഹിക്ക് തിരിച്ചു. ടൂറിസം മേഖലയെ രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്ക് അതീതമായി വിപുലീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി. കേരള ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന് ടൂറിസം വികസനത്തിൽ വളരെ വലിയ സാധ്യതകളാണുള്ളതെന്നും ശരിയായി ഉപയോഗിക്കാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും ശ്രീ സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ആത്മീയ ടൂറിസം മേഖലയ്ക്ക് വളരെ വലിയ സാധ്യതകളാണുള്ളത്. ഈ രംഗത്തെ സാധ്യതകൾ കേരളത്തിലും ദക്ഷിണേന്ത്യയിലും രൂപപ്പെടുത്തി അന്തർദേശീയ തലത്തിലേക്ക് എത്തിക്കാൻ ടൂർ ഓപ്പറേറ്റർമാർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന വനമഹോത്സവത്തിന്റെ സമ്മേളനത്തിന്റെ സമാപന ചടങ്ങ് മന്ത്രി എ കെ ശശീന്ദ്രൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
നഗരങ്ങളിലും പരിസരങ്ങളിലും പച്ചപ്പ് നിലനിർത്താൻ വിഭാവനം ചെയ്യുന്ന നഗരവനം പദ്ധതിയുടെ ഭാഗമായാണ് ചാലിയത്ത് നഗരവനം സജ്ജമാക്കുന്നത്. ടിക്കറ്റ് കൌണ്ടറും പ്രവേശന കവാടവും മോഡേൺ ടിമ്പർ സ്റ്റോക്ക് യാർഡ്, കാവ്, ഇക്കോ സ്റ്റഡി സെന്റർ എന്നീ പൂർത്തീകരിച്ച പ്രവൃത്തികളുടെ ഉദ്ഘാടനവുമാണ് നടന്നത്. നിലവിലുള്ള ഓർത്തോസ് മലബാറിക്കസ് ഉദ്യാനവും തളിടിപ്പോ ഓഫീസും പദ്ധതിയുടെ ഭാഗമായി പുനരുദ്ധീകരിക്കുന്നു. നഗരവനം പദ്ധതിയുടെ ഭാഗമായി വൃക്ഷത്തൈ നടൽ, അങ്ങാടിക്കുരുവികളെ സംരക്ഷിക്കാനായി കൂട് സ്ഥാപിക്കൽ എന്നിവയും നടത്തിയിട്ടുണ്ട്. ഓരോ ജില്ലയിലെയും മികച്ച പരിസ്ഥിതി ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഏർപ്പെടുത്തിയ വനമിത്ര പുരസ്കാരം വടകര ചോറോട് നിവാസിയും റിട്ടയർഡ് ഹെഡ്മിസ്ട്രസുമായ ആർ ഇന്ദിരയ്ക്ക് സമ്മാനിക്കുന്നുണ്ട്. പ്രശസ്തി പത്രവും 25,000 രൂപയുമാണ് പുരസ്കാരം.
കോഴിക്കോട് ജില്ലയിൽ പെരുവണ്ണാമൂഴി മുതുകാട് ബയോളജിക്കൽ പാർക്ക് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കരട് പദ്ധതി തയ്യാറായതായി മന്ത്രി എ കെ ശശീന്ദ്രൻ. ഈ വർഷത്തെ വനമഹോത്സവത്തിന്റെ സമാപന സമ്മേളനവും ചാലിയം നഗരവന പദ്ധതിയിലെ പൂർത്തീകരിച്ച പ്രവൃത്തികളുടെ ഉദ്ഘാടനവും വനമിത്ര പുരസ്കാര വിതരണവും കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പദ്ധതിയുടെ വിശദ പദ്ധതി രൂപരേഖ തയ്യാറാക്കി കിഫ്ബിക്കും നബാർഡിനും സമർപ്പിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം അറിയിച്ചു. വന്യജീവി പ്രശ്നപരിഹാരത്തിൽ സമവായമുണ്ടാകണമെന്ന് മന്ത്രി പറഞ്ഞു. ചലച്ചിത്ര മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വിലയിരുത്തിയുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നിയമപരമായി പഠിച്ച ശേഷം വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യക്തിയുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ പുറത്തുവിടില്ലെന്നും മന്ത്രി പറഞ്ഞു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ രംഗത്തെ പ്രതിസന്ധികൾ, മുന്നോട്ടുള്ള വളർച്ച എന്നിവ സംബന്ധിച്ച രൂപരേഖ തയ്യാറാക്കാനായി കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് തിരുവമ്പാടിയിൽ KSEB ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയും KSEB ഓഫീസിൽ അതിക്രമം നടത്തുകയും ചെയ്ത സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം അതിക്രമം നടത്തിയ യുവാക്കളുടെ വീട്ടിലെ KSEB കണക്ഷൻ വിച്ഛേദിച്ചതിനെ തുടർന്ന് മാതാപിതാക്കൾ KSEB ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഇതിൽ പിതാവിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനാൽ ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവമ്പാടിയിൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച നടപടി ദൌർഭാഗ്യകരമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പൊതു താൽപര്യം മുൻനിർത്തി വൈദ്യുതി മന്ത്രി ഉചിതമായ നടപടിയെടുക്കുമെന്നാണ് വിശ്വാസമെന്ന് മന്ത്രി പറഞ്ഞു. വൈദ്യുതി വിച്ഛേദിച്ച സംഭവത്തിനെതിരെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് പരാതി ലഭിച്ചു. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്വകാര്യ വ്യക്തി പരാതി നൽകിയത്. പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഫലം നാളെ രാവിലെ പ്രസിദ്ധീകരിക്കും. സംവരണ തത്വമനുസരിച്ച് നിലവിലുണ്ടായിരുന്ന വേക്കൻസി ജില്ല ഒരു യൂണിറ്റായി പരിഗണിച്ച് വിവിധ കാറ്റഗറി സീറ്റുകളാക്കിയാണ് അലോട്ട്മെന്റിന് പരിഗണിച്ചിട്ടുള്ളത്. ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രകാരമുള്ള വിദ്യാർത്ഥി പ്രവേശനം നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 4 മണിവരെ നടത്തും. അലോട്ട്മെന്റ് വിവരങ്ങൾ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായി. വ്യാപകമായ കൃഷിനാശമാണ് മിക്കയിടങ്ങളിലുമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
ഉളിക്കൽ പഞ്ചായത്തിലെ മാട്ടറ, പീടികക്കുന്ന്, ചാപ്പത്തോട്, മുന്തിരി റോഡ്, ആനപ്പാറ, കാലാങ്കി എന്നീ ഭാഗങ്ങളിൽ ആനകൾ 50 ഏക്കറിലധികം സ്ഥലത്തെ കൃഷിയാണ് നശിപ്പിച്ചത്. കശുമാവ്, വാഴ, തെങ്ങ്, മരച്ചീനി, ചേമ്പ്, ചേന, ഇഞ്ചി എന്നീ കൃഷികൾക്കാണ് വ്യാപക നാശമുണ്ടായത്. കോളയാട് പഞ്ചായത്തിലെ പെരുവ, പാറക്കാട്ടും കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. ആറളം ഫാമിലെ റബ്ബർ മരങ്ങളുടെ തൊലി കാർന്നു തിന്നുന്നതും പതിവായിട്ടുണ്ട്. തുമ്പിക്കൈയോളം പൊക്കമുള്ള റബ്ബർ മരത്തിന്റെ തൊലിയാണ് തിന്നുന്നത്. വനത്തിലേക്ക് തുരത്തിയ കാട്ടാനകൾ തിരികെ പ്രവേശിക്കാതിരിക്കാൻ വനാതിർത്തിയിലെ പ്രതിരോധ സംവിധാനം ഫലപ്രദമാക്കണമെന്ന് പ്രദേശവാസികൾ പറയുന്നു.
കൊച്ചിയിൽ റെയിൽവേ ട്രാക്കിലേക്ക് മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പച്ചാളത്ത് എറണാകുളം തൃശൂർ പാതയിൽ ലൂർദ് ആശുപത്രിക്ക് സമീപമാണ് മരം വീണത്. ഇലക്ട്രിക് ലൈനും തകരാറിലായി. സംഭവസ്ഥലത്ത് മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. താളത്തുമ്പികളായി തായമ്പകയുടെ ചെമ്പട മുറുക്കാൻ കുട്ടിക്കൂട്ടങ്ങൾ അരങ്ങേറി. ഇടുക്കി കഞ്ഞിക്കുഴി പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 35 വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട സംഘമാണ് ചെണ്ടമേളത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് നീണ്ട 1.5 വർഷത്തെ പരിശീലനത്തിന് ശേഷം തായമ്പകയിൽ പഠനം പൂർത്തിയാക്കിയത്. മറ്റ് പല സ്വകാര്യ സ്കൂളുകളിലും 10-ൽ താഴെ അംഗങ്ങളുള്ള ട്രൂപ്പുകൾ ഉണ്ടെങ്കിലും സർക്കാർ സ്കൂളിന്റെ നേതൃത്വത്തിൽ 35 കുട്ടികളെ ഉൾപ്പെടുത്തി ഒരു ട്രൂപ്പ് ഉണ്ടാക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമാണ്. കോവിഡ് കാലത്തെ ഓൺലൈൻ ക്ലാസുകളിൽ നിന്നും റെഗുലർ ക്ലാസുകളിലേക്ക് മാറിയിട്ടും കുട്ടികളുടെ ഇടയിൽ മൊബൈൽ ഫോൺ ഉപയോഗം വർദ്ധിച്ച തോതിൽ നിലനിന്നിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗം കുറച്ച് മറ്റ് വിനോദങ്ങളിലേക്കും വിജ്ഞാനത്തിലേക്കും കുട്ടികളെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് സ്കൂൾ അധികൃതരുടെയും PTAയുടെയും നേതൃത്വത്തിൽ ചെണ്ടമേള ട്രൂപ്പ് രൂപീകരിച്ചത്. കലാദീപം എന്ന പേരിലാണ് ട്രൂപ്പ് അറിയപ്പെടുക. താൽപര്യമുള്ളവർക്ക് അവധി ദിവസങ്ങളിലെ പൊതുപരിപാടികളിൽ കുട്ടികളുടെ ചെണ്ടമേളം ബുക്ക് ചെയ്യാനും അവസരമുണ്ട്.
5 മത്സരങ്ങളുടെ T20 പരമ്പരയിലെ 2-ാമത്തെ മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ താരങ്ങൾ ഇന്ന് സിംബാബ്വെയെ നേരിടും. സിംബാബ്വെയിലെ ഹരാരയിൽ വൈകിട്ട് 4:30 മത്സരം ആരംഭിക്കും. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ സിംബാബ്വെ 13 ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരുന്നു. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് വൈകുന്നേരം ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. വൈകിട്ട് 7 മത്സരം ആരംഭിക്കുക. യൂറോകപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇംഗ്ലണ്ടും നെതർലൻഡ്സും ത്രസിപ്പിക്കുന്ന വിജയങ്ങളുമായി സെമിയിൽ സ്ഥാനമുറപ്പിച്ചു. നിശ്ചിത സമയത്ത് 1-1 സമനില വഴങ്ങിയ ഇംഗ്ലണ്ട് പെനാൽറ്റിയിൽ 5-3 സ്വിറ്റ്സർലൻഡിനെ മറികടന്നു. മറ്റൊരു ക്വാർട്ടർ ഫൈനലിൽ നെതർലൻഡ്സ് 2-1 തുർക്കിയെ തോൽപ്പിച്ചു. ചൊവ്വാഴ്ച രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ സ്പെയിനും ഫ്രാൻസും ഏറ്റുമുട്ടും. ബുധനാഴ്ച 12:30 നടക്കുന്ന 2-ാം സെമിയിൽ ഇംഗ്ലണ്ട് നെതർലൻഡ്സിനെ നേരിടും. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ നൽകുന്ന ധനസഹായം ഇന്നുച്ചയ്ക്ക് ബിനോയ് തോമസിന്റെ വീട്ടിലെത്തി മന്ത്രിമാരായ ആർ ബിന്ദു, കെ രാജൻ എന്നിവർ ധനസഹായം കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വിനോദസഞ്ചാര മേഖലയെ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പരിഗണിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വനമഹോത്സവത്തിന്റെ സംസ്ഥാനതല സമാപന സമ്മേളനം മന്ത്രി AK ശശീന്ദ്രൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വിലയിരുത്തിയുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ അന്തിമ തീരുമാനം പഠനശേഷമെന്ന് മന്ത്രി സജി ചെറിയാൻ. T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിംബാബ്വെയെ നേരിടും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.